ആകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാവിളാന്റെ അടിയാരോട് കരുണയും നമശ്രാജാവേ നിനക്ക് സ്തുതി. ബാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദുരേഷണം സ്രോതുകളെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പം കയറണമേ. ഞങ്ങളെ കടക്കാരോടും ക്ഷമിച്ചതുപോലെ കടങ്ങളും പാവളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് നീ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടാണ് രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവൻ നീയാവുന്നു. രുദ്രകരമായ കർത്താവ് യേശുമേശിയ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമേ തമ്പുരാന്റെ അമ്മയെ പാവിളാഞ്ഞൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദീന്തമരാനോട് നീ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവ് പ്രിയരെ, ലോകം ഇന്ന് വലിയൊരു ഭീതിയിൽ കൂടിയാണ് മുൻപോട്ട് കടന്നു പോകുന്നത്. നമുക്ക് ഒരു നിമിഷം ഈ ലോകത്തിനും പ്രത്യേകിച്ച് ഇന്ന് ലോകത്തെ സംഭവിച്ചിരിക്കുന്ന ഈ മഹാമാരി മാറിപ്പോവാൻ ദൈവസ്ഥനിൽ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാം. അത് 100 വർഷം മുമ്പ് 1919 to 1920 സ്പാനിഷ് ഫ്ലൂ വന്ന് ഒരുപാട് പേര് മരിച്ചുപോലെ അതിനെക്കാട്ടിലും ഭീകരമായ ഒരവസ്ഥയിൽ കൂടിയാണ് ലോകം കടന്നു പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി, മീൻസ് ഒന്നറിയാൻ വേണ്ടി, 2 ദിവസം മുമ്പ് ഞാൻ മരിച്ചവരുടെ ലിസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു. അത് കഴിഞ്ഞ മൺഡേ വൈകിട്ട് ഞാൻ നോക്കിയപ്പോ, മൺഡേ വൈകിട്ട് നോക്കിയപ്പോഴ് 37,000 ആൾക്കാർ മരണമാണ് കാണിച്ചത്. ഇന്ന് കുറച്ചു മുന്നേ നോക്കിയപ്പോഴ് 46,500 ആവുന്നു. അറൌണ്ട് 10,000 കൂടിയാണ്. 37,500 ഇന്നിപ്പോൾ 46,500 ആയി. ഇപ്പം കുറച്ച് കഴിയുമ്പോൾ ഒരു ചെറുപ്പം അത് 47 ആകും. ഞാൻ നോക്കിയപ്പോ ഇത്രയും ഈ 2 ദിവസം കൊണ്ട് ഒരു ദിവസം 5,000 ആൾക്കാരാണ് മരിക്കുന്നത്. ഓരോ സെക്കൻഡ് ആൾക്കാരിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു ഓർത്തഡോക്സുകാരൻ പയ്യന് മരിച്ചു, ബിജു എന്ന് പറയുന്ന ആളും മരിച്ചു എന്ന് നമ്മൾ ന്യൂസ് കേട്ടു. അപ്പൊ വളരെ നമ്മുടെ ചുറ്റും വളരെ ഭീതികരമായ ഒരവസ്ഥയിൽ കൂടി ലോകം പോവുകയാണ്. ന്യൂയോർക്ക് ദേശങ്ങളൊക്കെയും തന്നെ വളരെ ഭയാനകമായ രീതിയിലാണ് പോകുന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ കൂടി ഇത് എന്ന് നിൽക്കുമെന്നുള്ളതോ, ഇത് എന്നത്തേക്ക് ഇത് മാറുമെന്നുള്ളതോ, എങ്ങനെയാണ് പഴയതുപോലെ നമ്മുടെ സാധാരണ ജീവിതം നയിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമുക്ക് ഈ സമയം എല്ലാവരും, ഇപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരും, നിങ്ങൾ എവിടെ ഇരിക്കുന്നുവോ, നിങ്ങളുടെ ഭവനത്തിലുള്ള മറ്റാൾക്കാരുണ്ടെങ്കിലും, നിങ്ങളുടെ ഹസ്ബൻഡുമാരുണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും, അവരോടും പറഞ്ഞ് നമുക്കൊരു 5 മിനിറ്റ് നേരം കണ്ണുകളടച്ച് നമ്മള് മുട്ടിപ്പാട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വീട്ടിലെ മറ്റംഗങ്ങളുണ്ട്, അവരെയും വിളിക്കാം. നമുക്കൊന്നിച്ച് ദൈവസ്ഥാനിൽ ഒന്ന് വിലവിളിച്ച് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും കരുണാമയനായ ദൈവം നമ്മുടെ ഒക്കെയും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ആ നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ അവസ്ഥയിൽ വരെ എത്തിയത്. നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങും എത്തത്തില്ലായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ കരുണാമയനായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങള് മനസ്സലിവ് മേലും സമൂഹത്തിന്മേലും ലോകം മൊത്തത്തിലുണ്ടാൻ തക്കണം. നമുക്ക് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാം. അൻപുടയോനിൻവാതിൽ മോട്ടുന്നു ദാസർനാദം, ആവേശത്താലിയാടിയാരെ തള്ളിയിടൽ ചെയ്യണമേ നന്മ നിറഞ്ഞോനേ. ദൈവമായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം വരെയും ഇങ്ങനൊരു ഭീതികരമായ അവസ്ഥയിൽ കൂടി ഞങ്ങൾ പോയിട്ടില്ല നാഥാ. കർത്താവേ, അനേകം മഹാമാരികളെ പറ്റി ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഭൂകമ്പത്തെ പറ്റി ഞങ്ങൾ കേട്ടിട്ടുണ്ട്, മറ്റ് വ്യാധികളെ ബാധകളെ പറ്റിയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് കർത്താവേ. പക്ഷെ നാഥാ, ഇതാ ഞങ്ങളുടെ തൊട്ടു മുൻപിൽ ഈ മഹാമാരി വന്ന് നിൽക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെയും കർത്താവേ ഈ മഹാമാരിയാൽ പ്രയാസപ്പെടുന്നു. പലരും കർത്താവേ മരിച്ചുപോയി. ഞങ്ങൾക്കറിയില്ല നാഥാ എന്ത് ചെയ്യണമെന്ന്, ഞങ്ങൾക്കറിയില്ല നാഥാ എന്തെടുക്കണം എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്കറിയില്ല നാഥാ. കർത്താവേ, പ്രാർത്ഥിപ്പാൻ പോലും ഞങ്ങൾ ശക്തി കിട്ടുന്നില്ല നാഥാ. അത്തരത്തിലുള്ള വാർത്തകളാണ് ഞങ്ങൾ കേൾക്കുന്നത്. ദൈവമേ, തളർന്നു പോവാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വീണു പോവാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊന്നറിയാൻ നാഥാ, എന്റെ ദൈവം അറിയാതെ, എന്റെ കർത്താവ് അറിയാതെ എന്റെ തലയിന്നൊരു മുടി പോലും പൊഴിഞ്ഞു പോകില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്റെ ദൈവത്തമ്പുരാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ നടപ്പിലാവൂ എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, അവിടുന്ന് കരുണ തോന്നണമേ, നിന്റെ ജനത്തോട് കരുണ തോന്നണമേ എന്നടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തിന്മേൽ മനസ്സലിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇസ്രയേൽ മക്കൾ തങ്ങളുടെ മരുഭൂമി യാത്രയെ കൂടെ പലപ്പോഴും ദൈവത്തിനെതിരായി പെറുറുക്കുമ്പോൾ തമ്പുരാൻ അവരെ ശിക്ഷിക്കുന്നു. പക്ഷെ അവർക്ക് വേണ്ടി മോച പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ വീണ്ടും ശിക്ഷ മാറ്റി സംരക്ഷിക്കുന്നു, രക്ഷിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിന്റെ തെറ്റുകളോ കുറ്റങ്ങളോ ആണെങ്കിൽ കർത്താവേ ബലഹീന അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും നീതിമാന്മാർ അവസരം ഒന്നുമല്ല നാഥ. പലപ്പോഴും കുറ്റങ്ങളുടെയും പാപങ്ങളുടെ അടിത്തട്ടിലാണ് നാഥ ഞങ്ങളും കിടക്കുന്നത്. പിശാച് പലപ്പോഴും ഞങ്ങളെ അടിച്ചമർത്തിയിട്ടുണ്ട് നാഥ. എങ്കിൽ പോലും ദൈവമേ, ഞങ്ങളെ കാണുന്ന കരുണാമയനായ ദൈവം അവിടെയുണ്ട്. അവിടുന്ന് ഒരു വാക്ക് കേൾപ്പിച്ചാൽ സൗഖ്യം ലഭിക്കുമെന്നുള്ള വിശ്വാസവും ഞങ്ങൾക്കുണ്ട് ദൈവമേ. ഓരോ നിമിഷവും ഓരോ ദിവസവും അവിടുത്തെ കാരണയുടെ ചെറിയ കീഴിലാണ് ഞങ്ങൾ ജീവിക്കുന്നു എന്ന് അടിയങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പശ ഞങ്ങളുടെ പണമോ ഞങ്ങളെ സംരക്ഷിക്കുന്നില്ല. ഞങ്ങളുടെ അറിവും വിദ്യാഭ്യാസവും ഒന്നും ഞങ്ങളെ സംരക്ഷിക്കുന്നില്ല. ഞങ്ങളുടെ ബന്ധങ്ങളൊന്നും ഞങ്ങളെ സംരക്ഷിക്കുന്നില്ല. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന അതാ കർത്താവേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലെ പ്രധാനമായ പാഷൻ വീക്കിന് പോലും ഞങ്ങൾ പള്ളിയിൽ പോവാൻ കഴിയുന്നില്ലെന്ന അതാ. എന്താണ് ലോകത്തിന് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. കർത്താവേ, ലോകം മൊത്തത്തിൽ ഉറക്ക നിലവിളിക്കുന്നു. ദൈവമേ, അവിടുന്ന് കരുണ തോന്നണമേ. ദൈവമേ, അവിടുന്ന് കരുണ തോന്നണമേ. ദൈവമേ, അവിടുന്ന് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ വിളിക്കുന്നേ നാഥ, നിന്നുദവിക്കായി ബലഹീന നല്ലവനേ കാരുണ്യനാൽ നൽകണമേ യാചിപ്പുകളെ. നല്ലൊരു നാളേക്കായിട്ട് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഈ ഒരു ബാധ ഈ ലോകത്തു നിന്നും ഞങ്ങളുടെ ദേശത്തു നിന്നും മാറിപ്പോവാൻ ഞങ്ങളെല്ലാരും വീണ്ടും കർത്താവേ വലിയൊരു സത്യം മനസ്സിലാക്കാൻ, എന്റെ ദൈവമാണ് എല്ലാറ്റിനും മതിയായവൻ, എന്റെ ദൈവമാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും അതീതനെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെല്ലാരും കർത്താവേ വിദ്വേഷവും പിണക്കവും വൈരാഗ്യമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തോടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ, ഒന്നിച്ച് ജീവിക്കുവാൻ ഒരു സാക്ഷ്യം മറ്റുള്ള മുമ്പായി കാണിച്ചു കൊടുക്കാൻ തക്കണം ഞങ്ങൾ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവേ. അനേക രോഗികളായി ഹോസ്പിറ്റലായി ഭവനങ്ങളായി കഴിയുന്ന കർത്താവേ, പ്രത്യേകിച്ച് അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സ് നേഴ്സസ് മറ്റു മെഡിക്കൽ ടീം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നാഥ, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു. വളരെ ഭയത്തോടുകൂടിയൊക്കെയാണ് അവരെ ജീവിക്കുന്നത് കർത്താവേ. അവിടുന്ന് കരുണ തോന്നണമേ കർത്താവേ, അവിടുന്ന് മനസ്സലിയണമേ നാഥ. ശത്രുക്കൾ മുമ്പാകെ മേശിരിക്കുന്ന ഒരു വലിയൊരു ദൈവം ഞങ്ങൾക്കുണ്ട്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവമുണ്ട്. സ്വന്തം അമ്മയെക്കാൾ ഉപരിയായിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. ആ ഒരു വിശ്വാസത്തോടെ ദൈവമേ ഞങ്ങൾ ജീവിക്കുന്നു. കൃപ തോന്നണമേ, മനസ്സിൽ തോന്നണമേ എന്നാ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങൾ നിനക്ക് നിലകളാൻ പരിശുദ്ധ ഹായിക്കും. സ്തുതിയും സ്തോത്രം നിന്നും കരയേറ്റുവാനുള്ള തന്നെ ആമേൻ. യേശുവിന്റെ തിരുനാമം മാറ്റപ്പെടുമാറാകട്ടെ. കർത്താവ് പ്രിയരെ, നമ്മളൊക്കെയും വളരെ ടെൻഷനോടുകൂടിയാണ് ജീവിക്കുന്നത്. നമുക്കറിയില്ല എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നതെന്ന്. ദൈവത്തെ മുറുകെ പിടിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. നമ്മൾ പല പിതാക്കന്മാര് പറയുന്ന പോലെ നമ്മുടെ അവർ ഫാമിലി ഈസ് അവർ ചർച്ച് എന്ന രീതിയിൽ നമുക്ക് മുൻപോട്ട് പോകാം. നമുക്ക് ആർക്കും ഈ വരുന്ന ആഴ്ച നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്, സ്പെഷ്യൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ദിവസമാണ് അടുത്തൊരാഴ്ച എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് പള്ളി പോകാൻ പറ്റുകയില്ല. പക്ഷെ നമ്മൾ എവിടെ ഇരിക്കുന്നു, അവിടെ ദൈവത്തെ മുറുകെ പിടിക്കുവാനും ഈ ഒരു കഷ്ടാനുഭവാഴ്ചയിൽ നമ്മളിടുന്ന ഓരോ കുമ്പിളിലും നമ്മുടെ പ്രാർത്ഥനകൾ, ദൈവമേ ഈ മഹാമാരി ഈ ലോകത്ത് നിന്ന് മാറിപ്പോകാൻ തക്കണോ ആയിരിക്കട്ടെ. അങ്ങനെ അനേക പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മൾ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയും. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നമ്മുടെ ഒരു വിശ്വാസമാണ്, അധികം താമസിയാതെ തന്നെ ഈ ബാധ ഈ ലോകത്ത് മാറിപ്പോവും, ദൈവം മാറ്റിത്തരും. ഈസ്റ്റ് കഴിയുമ്പോഴത്തേക്കും ദൈവമേ വലിയൊരു അനുഭവം അനുഗ്രഹം ഈ ദേശത്തുണ്ടാവും, ഉണ്ടാകാൻ തക്കണം. മുട്ടിപ്പാട്ട് ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എംഎംബിഎസിന്റെ ക്ലാസ് ഇന്നത്തെ നമ്മുടെ അപ്പോസ്തല പ്രവൃത്തി 25 അധ്യായമാണ്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ തന്റെ 3 മിഷനറി പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം യെരുശലേമിലേക്ക് വരികയാണ്. അദ്ദേഹം വന്ന ഉടൻ തന്നെ യെരുശലേമിൽ ദേവാലയത്തിൽ വെച്ച് യഹൂദന്മാർ അദ്ദേഹത്തെ പിടിച്ചുകെട്ടി കൊല്ലുവാൻ തുടങ്ങിയാണ്. മോശയ്ക്കും ന്യായപ്രമാണത്തിനെതിരായി പൗലോസ് പറഞ്ഞു, പഠിപ്പിച്ചു, പ്രസംഗിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ എതിരായിട്ടുള്ള കംപ്ലൈന്റ്. അങ്ങനെ കൊല്ലുന്നൊരു സിറ്റുവേഷൻ ആയപ്പോഴാണ് സഹസ്രാധിപനായ ലൂസിയസ് വന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോകുന്നു, കോട്ടയ്ക്കുള്ളിൽ കൊണ്ടുപോകുന്നു. പൗലോസിനെ ചാട്ടവാറുകൊണ്ട് അടിച്ച് പൗലോസ് ചെയ്ത കുറ്റം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന സഹസ്രാധിപനായ ലൂസിയസ് പൗലോസ് റോമ പൗരനാണെന്ന് അറിയുമ്പോൾ അവിടുന്ന് പിന്മാറുന്നു. പിന്നീട് പൗലോസിനെ സന്നദ്ധരി സംഘത്തിൽ വിസ്തരിക്കാൻ കൊണ്ടിരുന്നു. എന്നാൽ സന്നദ്ധരി സംഘത്തിൽ വെച്ച് പരിശന്മാരും സാധുക്കളും തമ്മിൽ കലഹമുണ്ടായപ്പോൾ, പൗലോസിനെ കൊല്ലുമെന്നൊരു സിറ്റുവേഷൻ ആയപ്പോൾ, അവിടുന്ന് വീണ്ടും ഈ സഹസ്രാധിപനായ ലൂസിയസ് പൗലോസിനെ രക്ഷിച്ചുകൊണ്ട് കോട്ടയിലേക്ക് കൊണ്ടുപോകുന്നു. അന്ന് രാത്രിയിൽ യഹൂദന്മാരും മഹാപുരോഹിതന്മാരുമായിട്ട് ഒരു ഡിസ്കഷൻ നടക്കുകയാണ്. എത്രയും പെട്ടെന്ന് പൗലോസിനെ കൊല്ലണം, പൗലോസിനെ കൊല്ലുന്നത് മരിക്കാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കയില്ല എന്ന് 40-ലധികം യഹൂദന്മാർ പ്രതിജ്ഞയെടുത്തു. എങ്ങനെയെങ്കിലും സഹസ്രാധിപന്റെ അടുക്കിൽ നിന്നും പൗലോസിനെ വെളിയിൽ കൊണ്ടുവരണമെന്നും, അങ്ങനെ വെളിയിൽ കൊണ്ടുവരുന്ന വഴി ഞങ്ങൾ അവനെ കൊല്ലാം എന്നുള്ളൊരു ധാരണ ഈ യഹൂദന്മാരും പുരോഹിതന്മാരും തമ്മിൽ നടക്കുകയാണ്. പക്ഷെ ഈ സംഭവം പൗലോസിന്റെ തങ്ങളുടെ മകൻ കേൾക്കുന്നു. അത് ഉടൻ തന്നെ ആ വിവരം പൗലോസിനെ അറിയിക്കുന്നു. പൗലോസ് ഉടനെ ശതാധിപൻ വഴി ഈ സഹസ്രാധിപനെ അറിയിക്കുകയാണ്. ആ രാത്രിയിൽ സഹസ്രാധിപൻ പൗലോസിനെയും കൊണ്ട് കൈസറിലേക്ക് പോവുകയാണ്. ഗവർണറായ ഫെലിക്സിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. ഫെലിക്സിന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഫെലിക്സിന്റെ അടുത്ത് വന്ന് പൗലോസിനെ ന്യായവിസ്താരം നടത്താൻ വേണ്ടി അയക്കുകയാണ്. അങ്ങനെ ഫെലിക്സ് അങ്ങനെ ന്യായവിസ്താരം തുടങ്ങി. പൗലോസിനെതിരായിട്ട് വാദികളും യെരുശലേമെന്നും കൈസറിലെത്തുകയാണ്. ഒരു സൈഡിൽ പൗലോസും, പ്രതിയായ പൗലോസും, മറു സൈഡിൽ വാദികൾ നിൽക്കുകയാണ്. വാദികളായിട്ട് വന്ന ഒരു 3 ഗ്രൂപ്പാണ്. 1 ഹൈപ്രീസ്റ്റ്, 2 എൽഡേഴ്സ് മൂപ്പന്മാർ വന്നു, 3rd അവരുടെ ലോയർ തെർത്തുല്യൂസും വരികയാണ്. അപ്പോൾ ഇവർ വന്ന് വളരെ ശക്തമായ രീതിയിൽ പൗലോസിനെതിരായി പരാതി പറയുകയാണ്. 4 പരാതികളാണ് പൗലോസിനെതിരായിട്ട് പറഞ്ഞത്. 1 പൗലോസ് ഒരു ബാധയാണ്, 2 കലഹമുണ്ടാക്കുന്നവനാണ്, 3 നസറായ മതത്തിന്റെ ലീഡറാണ്, ദേവാലയം അശുദ്ധമാക്കാൻ ശ്രമിച്ചവനാണ്. പക്ഷെ പൗലോസ് എല്ലാവരും വളരെ വ്യക്തമായ രീതിയിൽ മറുപടി കൊടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കൽ പോലും ദേവാലയത്തിൽ പോയി കലഹമുണ്ടാക്കാൻ പോയിട്ടില്ല. ഞാൻ യെരുശലേമിൽ വന്നിട്ട് 12 മാത്രമേ ആയുള്ളൂ. ഈ ദിവസമൊക്കെ ഞാൻ ദേവാലയത്തിലോ പള്ളികളിലോ നഗരങ്ങളോ ആരോടും വാദിച്ചിട്ടില്ല, കലഹമുണ്ടാക്കുകയും ചെയ്തിട്ടില്ല. എനിക്ക് പറയുന്ന ആരോപണമെല്ലാം തെറ്റാണ്. പിന്നെ ഞാൻ പള്ളിയിൽ പോയി, പക്ഷെ പോയത് മിഷൻ പ്രവർത്തന സമയത്ത് ഞാൻ ഒരു ചാരിറ്റി കളക്ഷൻ നടത്തിയിരുന്നു, അത് കൊടുക്കാൻ വേണ്ടി പോയതാണ്. അത് മാത്രമല്ല, ദേവാലയത്തിൽ എനിക്ക് വഴിപാട് അർപ്പിക്കാനുണ്ട്, അതിനുവേണ്ടിയാണ് ഞാൻ പോയത്. ഞാൻ ഒരിക്കലല്ലാതെ ദേവാലയത്തെ അശുദ്ധമാക്കിയിട്ടില്ല. പിന്നെ 2 കാര്യങ്ങൾ ഞാൻ ചെയ്തു. 1, യഹൂദന്മാർ പറയുന്നു ഞാൻ നസറായ മതത്തിന്റെ ലീഡറാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഞാൻ ഇവരുടെ യഹൂദ മതത്തിന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു, യഹൂദ മതത്തിന്റെ ന്യായപ്രമാണങ്ങൾ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ പ്രവാചകന്മാർ പറയുന്നുള്ള മശിഹായാണ് യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇവർ പറഞ്ഞ രണ്ടാമത്തെ ഒന്നാണ്, സന്നദ്ധ സംഘത്തിൽ വെച്ച് ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ പരീശനാണ്, പരീശന്റെ മകനാണ് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. പുനരുദ്ധാനത്തിന്റെ പേരിലാണ് എന്നെ വിസ്തരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് എന്നെ കൊല്ലാൻ തുടങ്ങുമ്പോൾ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ, പക്ഷെ അത് വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ ഞാൻ വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് പൗലോസ് ഫെലിക്സിന്റെ മുമ്പാകെ പറയുകയാണ്. ഫെലിക്സിന് മനസ്സിലായി പൗലോസ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. പക്ഷെങ്കിൽ യഹൂദന്മാരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി പൗലോസിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കാണ് പറയുകയാണ്. ഈ പൗലോസിനെ അയച്ച സഹസ്രാധിപൻ ലൂസിയസ് വന്നതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാഗം കേട്ടിട്ട് ഞാൻ വിധി കൽപ്പിക്കാം എന്ന് പറഞ്ഞ് പൗലോസിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. പൗലോസിനെ ശുശ്രൂഷിക്കാൻ തക്കോണോ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനെ സമ്മതിക്കുകയും ചെയ്യുന്നു. ഫെലിക്സിനെ അറിയാം, ക്രിസ്ത്യാനിയെ പറ്റി അറിയാമായിരുന്നു, പ്രത്യേകിച്ച് പൗലോസ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുകയാണ്. അതിനുശേഷം ഫെലിക്സും അദ്ദേഹത്തിന്റെ വൈഫും കൂടെ ദ്രിസില്ലയും കൂടെ പൗലോസിന്റെ പ്രസംഗം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പൗലോസിനെ വെളിയിൽ കൊണ്ടിരുന്നു. പക്ഷെ പൗലോസിന്റെ പ്രസംഗത്തിന്റെ സബ്ജക്ട്, മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് റൈറ്റേഴ്സ്നസ്, സെൽഫ് കൺട്രോൾ ആൻഡ് ജഡ്ജ്മെന്റ് എന്നിവയെ പറ്റിയായിരുന്നു. നീതി, ഇന്ദ്രജയം, ന്യായവിധി, ഇത് കേട്ടപ്പോൾ തന്നെ ഫെലിക്സ് പേടിക്കാണ്. കാരണം തന്റെ ജീവിതത്തിൽ ഇതൊന്നും താൻ ഫോളോ ചെയ്തിട്ടില്ല. അവിടെ ആ പ്രസംഗം കേട്ട് പേടിച്ച് പൗലോസിനെ ഉടൻ തന്നെ പറഞ്ഞുവിടുകയാണ്. ഇങ്ങനെ പല പ്രാവശ്യം പൗലോസിനെ വിളിക്കുന്നു, പ്രസംഗം കേൾക്കുന്നു. ഈ പ്രസംഗം കേൾക്കുന്നത് മാനസാന്തരപ്പെടാനല്ല, മറിച്ച് പൗലോസ് ഏതെങ്കിലും തരത്തിൽ കുറെ പണം തന്ന് രക്ഷപ്പെടാൻ തക്കവണ്ണം ശ്രമിക്കും. അതിനുവേണ്ടിയാണ് പൗലോസിൽ നിന്ന് പല പ്രാവശ്യം വെളിയിൽ കൊണ്ടുവന്ന് പ്രസംഗം കേൾക്കുവാൻ ശ്രമിച്ചത്. പക്ഷേ അതൊന്നും നടന്നില്ല. അങ്ങനെ രണ്ടു വർഷം പൗലോസിനെ വെറുതെ കാരാഗ്രഹത്താൽ പാർപ്പിച്ചു. ഈ രണ്ടു വർഷത്തിന് ശേഷം ഫെലിക്സ് ആ സ്ഥാനത്തുനിന്ന് പോവുകയാണ്. പുതിയ ഗവർണറായിട്ട് ഫെസ്തോസ് എന്ന് പറയുന്ന ആൾ വരികയാണ്. പുർക്കിയോസ് ഫെസ്തോസ് എന്ന് പറയുന്ന ആൾ വരികയാണ്. അദ്ദേഹത്തിന് മുമ്പുള്ള ന്യായവിസ്താരമാണ് 25 അധ്യായത്തിൽ വിവരിക്കുന്നത്. 4 പാർട്ടായിട്ടാണ് ഈ 25 ചാപ്റ്റർ 25 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വേഴ്സസ് 1-5 ഫെസ്തോസ് ജെറുസലേം സന്ദർശിക്കുന്നു. 6-12 പൗലോസിന്റെ അപ്പീലിനെ പറ്റി വിവരിക്കുന്നു. 13-22 കൺസൾട്ടിംഗ് കിങ് അഗ്രിപ്പ ആൻഡ് 23-27 പോൾ ബിഫോർ എ ഗ്രേറ്റ് ഗാദറിംഗ്. ഇങ്ങനെ 4 പാർട്ടായിട്ടാണ് വിവരിക്കുന്നത്. ആദ്യത്തെ പാർട്ട് വേഴ്സസ് 1-5 ബൈബിൾ വായിക്കാട്ട്.
ഫെസ്തോസ് സംസ്ഥാനത്തിൽ വന്നിട്ട് 3 കഴിഞ്ഞ ശേഷം കൈസരിയിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. അപ്പോൾ മഹാപുരോഹിതന്മാരും യഹൂദന്മാരുടെ പ്രധാനികളും പൗലോസിനെതിരായി അവന്റെ സന്നിധിയിൽ അന്യായം ബോധിപ്പിച്ചു. ദയചെയ്ത് അവനെ യെരുശലേമിലേക്ക് വരുത്തേണ്ടതിന് അവർ പൗലോസിന് പ്രതികൂലമായി അവനോട് അപേക്ഷിച്ചു. വഴിയിൽ വെച്ച് അവനെ ഉടുക്കിക്കളയുവാൻ അവരൊരു ഗൂഢസംഘത്തെ നിർത്തി. അതിന് ഫെസ്തോസ്, പൗലോസിനെ കൈസരിയിൽ സൂക്ഷിച്ചിരിക്കുന്നു, ഞാൻ വേഗം അവിടേക്ക് പോകുന്നുണ്ട്. നിങ്ങളിൽ പ്രാപ്തിയുള്ളവർ കൂടെ വന്ന് ആ മനുഷ്യനെതിരായി അന്യായമുണ്ടെങ്കിൽ ബോധിപ്പിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു.
അങ്ങനെ പുതിയ ഗവർണറായിട്ട് ഫെസ്തോസ് വരികയാണ്. ഫെലിക്സ് അവിടുന്ന് പോയി. രണ്ടു വർഷം പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ഫെസ്തോസ് വന്ന ഉടനെ ചാർജ് ഏറ്റെടുത്തു. ഫെസ്തോസിനെ പറ്റി പറയുന്നത് ഫെലിക്സിനേക്കാളിലും ജനസമ്മതിയുള്ള ഒരാളായിരുന്നു ഫെസ്തോസ്. ഹി വാസ് എ മോർ ജസ്റ്റീസ് സ്പിരിറ്റ് ആൻഡ് പവർഫുൾ ദാൻ ഫെലിക്സ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അധികം താമസിയാതെ അധികം മരിച്ചുപോയി എന്ന് ചരിത്രം പറയുന്നുണ്ട്. എനിവേ, ഇദ്ദേഹം വന്ന് ചാർജ് ഏറ്റതിനു ശേഷം 3 കഴിഞ്ഞിട്ട് റിലീജിയസ് ക്യാപിറ്റലായ ജെറുസലേം സന്ദർശിക്കുകയാണ്. പുതിയ ഗവർണർമാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ ആ സംസ്ഥാനത്തെ പ്രധാന സ്ഥലങ്ങളൊക്കെയും സന്ദർശിച്ച് അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെയും ഒരു സൗഹൃദം സ്ഥാപിക്കുക എന്നുള്ള രീതി ഈ പഴയകാലമുണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഫെസ്തോസ് ജെറുസലേം സന്ദർശിക്കുന്നത്. ജസ്റ്റ് മത നേതാക്കളുമായി റിലേഷൻ ക്രിയേറ്റ് ചെയ്യുക, അത് മാത്രമേ ഉള്ളായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇദ്ദേഹത്തിന്റെ അണ്ടറിലാണ് മത നേതാക്കന്മാരും അതുപോലെ സന്നിധി സംഘവും എല്ലാം. പക്ഷെങ്കിൽ പോലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, അതാണ് അതിന്റെ പർപ്പസ്. നമുക്കറിയാം, നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തില് പുതിയ മന്ത്രിസഭയൊക്കെ വരുമ്പോൾ മന്ത്രിമാർ പോയി മത സാമുദായിക നേതാക്കന്മാരൊക്കെ കാണുന്ന ഒരു പതിവുണ്ട്. മറ്റൊന്നുമല്ല, 5 ഭരിക്കുമ്പോൾ ഇവർ നിന്നൊക്കെ ഒരു സപ്പോർട്ട് കിട്ടണം, അത് മാത്രമേ ആഗ്രഹിച്ചത്. അങ്ങനെ ഈ ഫെസ്തോസ് യെരുശലേമിലേക്ക് വന്നു. എല്ലാവരെയും കണ്ടു, മഹാപുരോഹിതനെ കണ്ടു, മറ്റു മഹാപുരോഹിതന്മാരെ കണ്ടു, മൂപ്പന്മാരെ കണ്ടു, ലോയേഴ്സ് ന്യായശാസ്ത്രന്മാരെ കണ്ടു, സന്നദ്ധ സംഘങ്ങളെ കണ്ടു, കാര്യങ്ങളൊക്കെയും ഡിസ്കസ് ചെയ്തു, സ്നേഹാനുഷം നടത്തി. ഒരുപക്ഷെ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെയും ഡിസ്കസ് ചെയ്ത് കാണും, മീറ്റിംഗുകൾ നടന്നു കാണും, പാർട്ടികൾ നടന്നു കാണും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും യഹൂദപ്രമാണവും ഒന്നു ചേർന്ന് വലിയൊരു കാര്യം ഫെസ്തോസിന്റെ അടുക്കൽ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ 2 വർഷമായി അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് പൗലോസിനെ കൊല്ലണം. ഇതുവരെ നടന്നിട്ടില്ല. തങ്ങൾ ന്യായവിസ്താരം നടത്തുന്നതിനിടയിലാണ്, ന്യായവിസ്താരം പറഞ്ഞാൽ പൗലോസിനെ കൊല്ലുന്ന സിറ്റുവേഷനിൽ നിന്നാണ് സഹസ്രാജന ലൂസിയസ് പൗലോസിനെ പിടിച്ചുകൊണ്ടു പോയത്. അവിടെ പോയ ശേഷം സന്നദ്ധ സംഘത്തിന് മുമ്പാകെ കൊണ്ടുപോയി. അവിടെ ഒരു പ്രയോജനം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഗവർണർ ഫെലിക്സിന് മുമ്പാകെ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ന്യായവിസ്താരമൊക്കെ നടത്തി. തങ്ങൾ വലിയൊരു അഡ്വക്കേറ്റിനെ കൊണ്ടൊക്കെ പോയത്, ഒരുപാട് കാര്യങ്ങൾ ബാധിച്ചു, കാര്യങ്ങളെല്ലാം വിശദമായി പോളിനെതിരായി പറഞ്ഞു. ഉടൻ തന്നെ പൗലോസിനെ കൊല്ലുമെന്നൊക്കെ കരുതി, പക്ഷെ ഒന്നും നടന്നില്ല. മാത്രമല്ല, ഗവർണർ ഫെലിക്സ് അവനെ പേരിന് മാത്രം, തങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പേരിന് മാത്രം തടവിലാക്കി. കൂടുതൽ ന്യായവിസ്താരം നടത്താതെ ഫെലിക്സ് ഗവർണർ അവിടുന്ന് പോവുകയും ചെയ്തു. ഇപ്പോൾ പുതിയ ഗവർണർ വന്നു. ഇപ്പോൾ പൗലോസിനെ കൊല്ലാൻ പറ്റിയൊരു അവസരമായിട്ട് കരുതി മത നേതാക്കന്മാര് ഫെസ്തോസിന്റെ അടുക്കൽ വരികയാണ്. പുതിയ ഗവർണറുടെ അടുത്ത് പോളിനെതിരായി പല കംപ്ലൈന്റും പറഞ്ഞു. അദ്ദേഹം ചെയ്ത കുറ്റങ്ങളും അന്യായങ്ങളും ഒക്കെയും പറയുകയാണ്. എങ്ങനെയെങ്കിലും അവനെ വീണ്ടും യെരുശലേമിലേക്ക് കൊണ്ടുവന്ന് സന്നദ്ധ സംഘത്തിന് മുമ്പാകെ, കൗൺസിലിന് മുമ്പാകെ വിസ്തരിക്കണം. ഇതാണ് അവരുടെ ഡിമാൻഡ്. ഇവിടെ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വഴിയിൽ വെച്ച് അവനെ കൊന്നുകളവാൻ അവർ ഒരു പതിയിരുപ്പ് ഏർപ്പെടുത്തി. അവർക്ക് പ്ലാൻ എന്താണ്? വരുന്ന വഴിക്ക് പൗലോസിനെ കൊല്ലണം. സന്നദ്ധ സംഘത്തിന് മുമ്പാകെ വരുന്നതിന് മുമ്പ് പൗലോസിനെ കൊല്ലണം. അതിനുവേണ്ടിയാണ് അവർ പ്ലാൻ. പക്ഷെ പറയുന്നത് വിസ്തരിക്കാൻ വേണ്ടി യെരുശലേമിൽ കൊണ്ടുവരണം. അപ്പം യഹൂദമാർക്ക് വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ നസ്രായ ഗ്രൂപ്പിനെ എങ്ങനെയെങ്കിലും ഒതുക്കണം. യഹൂദ മത നേതാക്കൾക്ക് യഹൂദ ക്രിസ്ത്യാനികൾ വലിയ വിഷമമൊന്നുമില്ല, പ്രയാസങ്ങളൊന്നുമില്ല, ദേഷ്യം ഒന്നും തന്നെ ഇല്ല. രണ്ട് ക്രിസ്ത്യാനികൾ രണ്ട് ഗ്രൂപ്പാണ്, യഹൂദന്മാരായിട്ടുള്ള ക്രിസ്ത്യാനികളുണ്ട്, പുറജാതികളുണ്ട്. പക്ഷേ പുറജാതി ക്രിസ്ത്യാനികൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അവരെങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. പ്രത്യേകിച്ച് അവരുടെ നേതാവായ പൗലോസിനെ കൊല്ലുന്നതോടൊപ്പം തന്നെ ഈ ഒരു വർഗം ഇല്ലാതായിക്കൊള്ളും എന്നാണ് ഇവർ ചിന്തിച്ചത്. നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ചിന്തിച്ചായിരുന്നു, 40-ലധികം യഹൂദന്മാർ ഒരു ദിവസം പ്രതിജ്ഞയെടുത്തു, പൗലോസിനെ കൊല്ലുന്നതും വരെ, കൊന്നതിനു ശേഷം മാത്രമേ ഫുഡ് കഴിക്കത്തുള്ള തീരുമാനമെടുത്തവരുണ്ട്. ഇപ്പോഴും നമ്പർ കൂടിയാണ്. കാര്യം അങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂട്ടി ഈ ഗവർണറെ ഒന്ന് പ്രഷർ ചെയ്യിപ്പിക്കുകയാണ്, പൗലോസിനെതിരായി നീങ്ങാൻ തക്കണം പ്രഷർ ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെങ്കിൽ ഈ പുതിയ ഗവർണറായ ഫെസ്തോസ് അത് സമ്മതിക്കുന്നില്ല. യഹൂദന്മാർക്ക് വേറൊരു പേടിയുണ്ടായിരുന്നു, ഈ പൗലോസ് റോമൻ സിറ്റിസൺ ആണെന്ന് അറിയുമ്പോൾ പുതിയ ഗവർണർ തങ്ങളുടെ പരാതി തള്ളുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. കാര്യം റോമൻ ഗവർണർമാരുടെ ഉത്തരവാദിത്തമാണ് റോമൻ സിറ്റിസൺസിനെ അവരുടെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടുകൂടിയാണ് ഇവർ പറയുന്നത് ഇനി യെരുശലേമിൽ കൊണ്ടുവന്ന് സന്നദ്ധ സംഘത്തിന് മുമ്പായി വാദിച്ചാൽ മതി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഗവർണർ പൗലോസിനെ യെരുശലേമിലേക്കോ കൗൺസിലിന് മുമ്പിൽ അയക്കാനുള്ള യാതൊരു സിറ്റുവേഷനും കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനറിയാം പൗലോസിനെ യെരുശലേമിൽ വിട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ കലഹമുണ്ടാകും, പൗലോസ് കൊല്ലപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ഞാൻ ഉടനെ കൈസരയിലേക്ക് പോവുകയാണ്, പൗലോസിന്റെ തുടർവിസ്താരം അവിടെ നടപ്പിലാക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ, അവനെ പറ്റി കംപ്ലൈന്റ് നിങ്ങൾ അവിടെ വാ, എന്തെങ്കിലും അവന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ അവനെ ശിക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് ഫെലിക്സ് ഫെസ്തോസ് തിരിച്ച് വീണ്ടും കൈസരയിലേക്ക് പോവുകയാണ്. തുടർന്നുള്ള പൗലോസിന്റെ വാദങ്ങളാണ് നടക്കുന്നത്. അതാണ് അടുത്ത ഭാഗം, വേഴ്സസ് 6-12 വായിച്ചേട്ട്.
അവൻ ഏകദേശം 20 ദിവസം അവരുടെ ഇടയിൽ താമസിച്ച ശേഷം കൈസരിക്ക് മടങ്ങിപ്പോയി. പിറ്റേന്ന് ന്യായാസനത്തിലിരുന്ന് പൗലോസിനെ വരുത്തുവാൻ കൽപ്പിച്ചു. അവൻ വന്നപ്പോൾ യെരുശലേമിൽ നിന്ന് വന്ന യഹൂദന്മാർ ചുറ്റുനിന്ന് അവനെതിരായി കഠിന കുറ്റം പലതും ബോധിപ്പിച്ചു. പൗലോസോ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തോടാകട്ടെ, ദേവാലയത്തോടാകട്ടെ, കൈസറോടാകട്ടെ, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രതിപാദിപ്പിച്ചപ്പോൾ ആ കുറ്റങ്ങൾ തെളിയിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഫെസ്തോസ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കുവാൻ ഇച്ഛിച്ച് പൗലോസിനോട് യെരുശലേമിലേക്ക് ചെന്ന് അവിടെ എന്റെ മുമ്പിൽ വെച്ച് ഈ സംഗതികളെ കുറിച്ച് വിസ്താരം നടത്താൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചതിന് പൗലോസ്, ഞാൻ കൈസരുടെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നു, അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു. യഹൂദന്മാരോട് ഞാൻ ഒരു അന്യായവും ചെയ്തിട്ടില്ല, നീയും നല്ലവിധം അറിഞ്ഞിരിക്കുന്നു. ഞാൻ അന്യായം ചെയ്തു, മരണയോഗ്യമായിട്ട് വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ ഏൽക്കുന്നതിന് എനിക്ക് വിരോധമില്ല. ഇവർ എനിക്കെതിരായി ബോധിപ്പിക്കുന്ന അന്യായം നേരല്ല എന്ന് വരികിലോ, എന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആർക്കും കഴിയുന്നതല്ല. ഞാൻ കൈസര്യാഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഫെസ്തോസ് തന്റെ ആലോചന സഭയോട് സംസാരിച്ചിട്ട് കൈസരെ നീ അഭയം ചൊല്ലിയിരിക്കുന്നു, കൈസരക്കിലേക്ക് നീ പോകുമെന്ന് ഉത്തരം പറഞ്ഞു.
ഇന്ന് ലോകത്ത് കണ്ടുവരുന്ന ഒരു രീതി, ഒരാള് ഒരു അധികാരത്തിലെത്തുമ്പോൾ, പ്രൈം മിനിസ്റ്റർ ആയാലും പ്രസിഡന്റ് ആയാലും ചീഫ് മിനിസ്റ്റർ ആയാലും മറ്റു മിനിസ്റ്റർ പദവിയിൽ എത്തിക്കഴിയുമ്പോൾ തങ്ങൾക്ക് ഫേവറായിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക, അവരെന്ത് തെറ്റ് ചെയ്താലും അതിൽ കണ്ണടയ്ക്കുക, തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെ പല കാലം കേസിൽ ഉൾപ്പെടുത്തി ജയിലിലടയ്ക്കുക, ഇത് ആദിമകാലം മുതലേ ഉണ്ടായിരുന്ന സംഗതിയാണ്. ഇപ്പൊ റീസെന്റ്ലി നമ്മളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നടന്ന സംഭവം കേട്ട് കാണും. മധ്യപ്രദേശിലെ ഒരു MLA ആയിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ, അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു ലീഡറായിരുന്നു, MLA ആയിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് പൊസിഷൻ താല്പര്യം എന്തോ അദ്ദേഹം BJPയിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ അദ്ദേഹം BJP ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് BJP ഒരുപാട് കേസുകൾ ഉണ്ടാക്കിയെടുത്തു. അപ്പൊ അദ്ദേഹം ഒരുപാട് അഴിമതി ചെയ്തു, ഒരുപാട് പണത്തിന്റെ ഇടപാടിനെ പറ്റി അഴിമതികൾ ഉണ്ടായി. അപ്പൊ അങ്ങനെ ഒരുപാട് കംപ്ലൈന്റുകൾ ഉണ്ടായി. എന്നാൽ അദ്ദേഹം നേരെ BJPയിലോട് ചേർന്നപ്പോൾ അതെല്ലാം അവരത് ക്യാൻസൽ ചെയ്തു. ഈ ഒരു സിറ്റുവേഷൻ ഇന്ന് മാത്രമല്ല, അത് പഴയ കാലം മുതലും ഉണ്ടായിരുന്നു, ആദിമകാലം മുതലും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്നത്, നീതി കിട്ടേണ്ടവർ, അതായത് തെറ്റ് ചെയ്യാത്തവരാണ് കൂടുതലും ശിക്ഷ അനുഭവിക്കുന്നത്. ഇവിടെയും ലൂക്കോസ് അതാണ് വിവരിക്കുന്നത്. യാതൊരു തെറ്റും പൗലോസിലെ ചെയ്തിട്ടില്ല, പക്ഷെങ്കിൽ അനീതിയുടെ പേരിൽ പൗലോസിനുണ്ട് ഒരുപാട് യാതനകൾ ഉണ്ടാകുന്നു. അതാണ് ഇവിടെ ലൂക്കോസ് വിവരിക്കുന്നത്. ഇവിടെ പറയുന്നത് ഫെസ്തോസ് കൈസറിൽ വന്ന് ജോയിൻ ചെയ്തു, അതിനുശേഷം യെരുശലേമിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ അവിടെ ചെന്ന് 10 ദിവസം താമസിച്ചു, തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയൊരു വിഷയമുണ്ടായിരുന്നു, പൗലോസിന്റെ വിഷയം. അപ്പൊ അദ്ദേഹത്തിന്റെ പ്ലാൻ യെരുശലേമിൽ പോയപ്പോൾ ചെന്ന് ഹായ് പറയുക, തിരിച്ചു പോരുക. തിരിച്ചു വന്നപ്പോൾ വലിയൊരു വിഷയമായിട്ടാണ് വരുന്നത്, പൗലോസിന്റെ വിഷയമായിട്ട് വരുന്നത്. അപ്പൊ അവരോട് യോജനയോട് പറഞ്ഞു, ഞാൻ കൈസര്യയിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് വാ, വന്നതിന് ശേഷം നമുക്ക് ന്യായവിസ്താരം നടത്താം എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ യഹൂദന്മാരായിട്ട് ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ ഗവർണറോടൊപ്പം തന്നെ കൈസര്യയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് പിറ്റേന്ന് അദ്ദേഹം കൈസര്യയിലെത്തി, പിറ്റേന്ന് തന്നെ പൗലോസിന്റെ ട്രയൽ നടത്തുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ എല്ലാവരും വന്നു, കോടതി ആരംഭിച്ചു, പൗലോസിനെ വരുത്തി, ഒരു സൈഡിൽ പൗലോസിനെ വരുത്തി, മറു സൈഡിൽ യഹൂദന്മാരും. വേഴ്സ് 7 പറയുന്നുണ്ട്, പൗലോസ് വന്നപ്പോൾ യെരുശലേമിൽ നിന്ന് വന്ന യഹൂദന്മാർ ചുറ്റും നിന്ന് അവന്റെ നേരെ കഠിന കുറ്റം പലതും ബോധിപ്പിച്ചു. കഴിഞ്ഞ ഗവർണറിന് മുമ്പാകെ, അതായത് ഫെലിക്സിന് മുമ്പാകെ വാദിക്കാൻ വന്നത് 4 പേരായിരുന്നു, നമ്മൾ പറഞ്ഞു 3 പേരായിരുന്നു. മഹാപുരോഹിതൻ വന്നു, പിന്നെ എൽഡേഴ്സ് വന്നു, മൂപ്പന്മാർ വന്നു, പിന്നെ തൃത്തുള്ളോസ് വന്നു. എന്നാൽ ഇവിടെ ആകട്ടെ വലിയൊരു ഗ്രൂപ്പ് ആൾക്കാരാണ് വന്നത്, പൗലോസ് ആകട്ടെ ഒറ്റയ്ക്ക്. അവര് കംപ്ലൈന്റുകൾ കഴിഞ്ഞ പ്രാവശ്യം 4 ഉള്ളായിരുന്നു, അത് അവനൊരു പ്ലേഗാണ്, കലഹമുണ്ടാക്കുന്നതിനാണ്, നസ്രായ മത ലീഡറാണ്, ദേവാലയം അശുദ്ധമാക്കി എന്നുള്ള 4 കാര്യമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇവിടെ ആകട്ടെ ആ 4+ ഇവിടെ പറഞ്ഞ കഠിനമായ കുറ്റങ്ങൾ മറ്റു പലതും അവനെ ചുമത്തി എന്നാണ് പറയുന്നത്. പൗലോസിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി, ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, ബാക്കിയുള്ളവർ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, യഹൂദന്മാർ ചുറ്റും നിന്ന് അവനെതിരായിട്ട് കംപ്ലൈന്റുകൾ പറയുകയാണ്. ഞാൻ പെട്ടെന്ന് ഇത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ നോട്ട് ചെയ്തപ്പോൾ എന്റെ മനസ്സിൽ വന്നതാണ്, യേശുക്രിസ്തു ഇങ്ങനെ സിറ്റുവേഷൻ ആയിരുന്നു, ചുറ്റും നിന്ന് അവനെ ക്രൂശിക്കുക എന്ന് ആർത്ത് വിളിക്കുകയാണ്, യേശു ആകട്ടെ സൈലന്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. പിതാക്കന്മാർ ഇതിനെ സൂചിപ്പിക്കുന്നത് ഒരു പ്രവചന നിവൃത്തിയായിട്ടാണ് സൂചിപ്പിക്കുന്നത്. 118 12 പറയുന്നു, അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു. തേനീച്ച പോലെ എന്നെ ചുറ്റി വളയുകയാണ്, അവരിങ്ങനെ അലച്ചുകൊണ്ടിരിക്കുകയാണ്, സൈലന്റ് ആയിട്ട് പൗലോസ് നിൽക്കുകയാണ്. സെന്റ് ജോൺ ക്രിസോസ്റ്റം ഇതിനെപ്പറ്റി പറയുന്നു ഇപ്രകാരമാണ്, പൗലോസിനാകട്ടെ ദൈവത്തിലുള്ള പ്രതീക്ഷയുടെ ചങ്ങല പൊട്ടി പോയേക്കാം, ആ ഹോപ്പ് നഷ്ടപ്പെട്ടുകയാണ്, ദൈവത്തിലുള്ള ഹോപ്പ് നഷ്ടപ്പെട്ടായാലും ശത്രുക്കൾ തേനീച്ച കണക്കെ കൂട്ടമായി വന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചാലും ശത്രുക്കൾ അവരുടെ ലക്ഷ്യത്തിൽ എത്തത്തില്ല. കാരണം ദൈവം എന്ന ഒരായുധം ശത്രുക്കളെ ഇല്ലാതാക്കും. വളരെ വ്യക്തമായിട്ട് സെന്റ് ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുകയാണ്. അപ്പൊ ദൈവത്തിലെ ഹോപ്പ് ഒരുപക്ഷെ പൗലോസ് നഷ്ടപ്പെട്ടാലും ശത്രുക്കൾ അവനെതിരായിട്ട് തേനീച്ച കണക്കെ വന്നാലും, പക്ഷെ ദൈവനാമം എന്നുള്ള ആയുധം അവന്റെ കയ്യിലുള്ള കാലത്തോളം ശത്രുക്കളെല്ലാം നിഷ്പ്രഭമാവൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ പല കുറ്റങ്ങൾ പൗലോസിനെ പറ്റി പറഞ്ഞു. പക്ഷെ പൗലോസ് ആകട്ടെ കഴിഞ്ഞ ഗവർണർ അടുത്ത് പറഞ്ഞ പോലെ മാത്രമേ പറഞ്ഞുള്ളൂ, 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുള്ളൂ. വളരെ വ്യക്തമായിട്ട് അത് പൗലോസ് പറയുന്നു. 8 വാക്യം, അദ്ദേഹം പറയുന്നത് യഹൂദന്മാരുടെ ന്യായപ്രമാണത്തോടാകട്ടെ ദേവാലയത്തോടാകട്ടെ കൈസറോടാകട്ടെ ഞാനൊരു കുറ്റവും ചെയ്തിട്ടല്ല. ഒരു പക്ഷേ കഴിഞ്ഞ ഗവർണറുടെ അടുത്ത് ഫെലിക്സിന്റെ അടുത്ത് ഒരുപാട് കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി വൺ വേവിൽ നിർത്തുകയാണ്. ഞാൻ ന്യായപ്രമാണത്തിനെതിരായിട്ടോ ദേവാലയത്തിനെതിരായിട്ടോ കൈസർക്കെതിരായിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ മോശയുടെ ന്യായപ്രമാണം ഒന്നാമത് പറഞ്ഞു യഹൂദന്മാരുടെ ന്യായപ്രമാണം എന്നാണ്. അപ്പൊ അതായത് മോശ ന്യായപ്രമാണം അത് അതിനെതിരായിട്ടോ രാജ്യത്തിന്റെ നിയമത്തിനെതിരായിട്ടോ യാതൊന്നും ചെയ്തിട്ടില്ല. ക്രിസ്തുവിനെ പറ്റി ഞാൻ പ്രസംഗിച്ചത് നിയമത്തിന്റെയും ആത്മീയതയുടെ ഉള്ളിൽ നിന്നായിരുന്നു. രണ്ടാമത് പറയുന്നു ദേവാലയത്തിനെതിരായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ദേവാലയം ഒരിക്കലും ഞാൻ അശുദ്ധമാക്കിയിട്ടില്ല, ആരാധനയോ തന്റെ മിനിസ്ട്രിയോ അശുദ്ധമാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. മാത്രമല്ല ശലോമോന്റെ ദേവാലയം എന്നുള്ളത് എന്റെ ഹൃദയത്തിന്റെ ആലയം എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ പ്രസംഗിച്ചതിന് സുവിശേഷം നടത്തിയത്. മൂന്നാമത് പറഞ്ഞ സീസർ പറയുന്ന ചക്രവർത്തി എംപറിനെതിരായിട്ടും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഒരു വൺ വേർഡിൽ അദ്ദേഹം തന്റെ കാര്യങ്ങള് പ്രസന്റ് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ഗവർണർ ഫെസ്തോസ് വളരെ ധർമ്മസങ്കടത്തിലായി. കാര്യം പൗലോസ് പറയുന്ന സത്യമാണ് അദ്ദേഹത്തിന് അറിയാം, പക്ഷെ വേറെ വിട്ടു കഴിഞ്ഞാൽ യഹൂദന്മാർ പിണങ്ങും. അപ്പൊ അവരുടെ പ്രീതിക്കായിട്ട് ഒരു കാര്യം ചോദിക്കുന്നു, പൗലോസേ ഒരു കാര്യം ചെയ്യാം, യെരുശലേമിലേക്ക് പോ ചെന്ന് അവിടെ ഞാനും വരാം, സന്നദ്ധരി സംഘത്തിന് മുമ്പാകെ വന്ന് ഈ കാര്യങ്ങളെ പറ്റി വിസ്തരിക്കാൻ നിനക്ക് സമ്മതമുണ്ടോ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ അദ്ദേഹം ഒരു സജഷനായിരുന്നു അത്. പക്ഷെ പൗലോസ് അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഇദ്ദേഹം കരുതി. പക്ഷെ സംഭവിച്ചത് വേറെ ഒന്നായിരുന്നു, പൗലോസ് സമ്മതിച്ചില്ല. കാരണം പൗലോസിന് അറിയാം ഇനിയും യെരുശലേമിലേക്ക് കൊണ്ടുപോകുന്ന വേളയിൽ തന്നെ കൊല്ലു. ഓൾറെഡി അവർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല തന്നെ വെറുക്കുന്ന കയ്യിൽ തന്റെ ജീവൻ കൊടുക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ആസ് എ റോമൻ സിറ്റിസൺ അദ്ദേഹം പറയുകയാണ് റോമൻ ഗവർണർ മുമ്പാകെ, അതായത് എംപറിന്റെ മുമ്പാകെ തന്നെ ഇനി വിസ്തരിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. പൗലോസിന് വളരെ വ്യക്തമായ ഒരു കാര്യമായിരുന്നു, യഹൂദ പ്രമാണികളും ഗവർണറും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇതെന്ന് പൗലോസിന് മനസ്സിലായി. ഞാൻ ഇനി എന്തു പറഞ്ഞാലും ഇവരത് അക്സെപ്റ്റ് ചെയ്യുകയില്ല എന്ന് പൗലോസിന് അറിയാം. അതുകൊണ്ടാണ് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നത് ഞാൻ യഹൂദന്മാര് പറയുന്ന പോലെ അനീതിയായിട്ട് ഇൻജസ്റ്റിസ് ആയിട്ട് ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അഥവാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നോളൂ, എനിക്ക് മരണശിക്ഷ തന്നോളൂ, ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊള്ളാം, അല്ലെങ്കിൽ എന്നെ ഇനി അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കരുത്, ഞാൻ സീസൺ മുമ്പാകെ ഞാൻ അപ്പീൽ ചെയ്യുകയാണ്, എന്റെ കേസ് അവിടെ ഫയൽ ചെയ്യുകയാണെന്ന് ധൈര്യപൂർവ്വം പറയുകയാണ്. ഈ യഹൂദന്മാർക്ക് ഈ പൗലോസുകാരെ ഉണ്ടായ കോപം അല്ല ദേഷ്യം എന്ന് പറയുന്നത് അതിന്റെ പേരിൽ അവനെ കൊല്ലാൻ വേണ്ടിയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയും പറയുന്നത്, കള്ളത്തരമൊക്കെയും പറയുന്നത്. പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഒരു സൈന്യാധിപൻ ശാസ്ത്രാധിപൻ ഉണ്ടായിരുന്നു ലൂസിയസ്, അദ്ദേഹം പലപ്പോഴും പൗലോസിനെ രക്ഷപ്പെടുത്തി. യഹൂദന്മാർ കൊല്ലാൻ തുടങ്ങിയപ്പോഴും അവിടെ രക്ഷപ്പെടുത്തി, സന്നദ്ധരി സംഘം മുമ്പായി രക്ഷപ്പെടുത്തി, അവസാനം അന്നത്തെ ഗവർണർ ഫെലിക്സിന് അടുക്കൽ കൊണ്ടുവന്നു. പക്ഷെ അതിനുശേഷമുള്ള ആൾക്കാരും തന്നെ ഭരണത്തലവന്മാരാരും തന്നെ പൗലോസിനോട് നേരെ ഒരു നീതി കാണിക്കുന്നില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് പൗലോസ് ലീഗ പറയുന്നത് ഞാൻ റോമൻ ചക്രത്തിന് മുമ്പാകെ ഞാൻ അപ്പീൽ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഫൈനൽ ഡിസിഷൻ എടുക്കുകയാണ്. അപ്പൊ റോമാപൗരനായ ഒരാൾക്ക് ചരിത്രം പറയുന്നത് റോമാപൗരനായ ഒരാൾക്ക് റോമാപൗരൻ അല്ലാത്ത അധികാരിയിൽ നിന്ന് നീതിപരമായ വിധി ലഭിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് സീസറിനോട് അപ്പീൽ ചെയ്യാം. അതായത് ഞാനൊരു റോമാപൗരനാണെന്ന് വിചാരിക്കൂ, എന്നെ എന്റെ അധികാരി അദ്ദേഹം റോമാക്കാരനല്ല, അവൻ വേറൊരു കൺട്രിയിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു ജസ്റ്റിസ് കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് റോമൻ എംപറിനോട് ചക്രവർത്തിയോട് അപ്പീൽ ചെയ്യാം. അത് റോമൻ പൗരന്മാർക്ക് മാത്രമുള്ള ഒരു അവകാശമാണ്. ചക്രവർത്തിയോട് പറയുക എന്നുള്ളത് ഇത് അപ്പീൽ ടു സീസർ എന്ന് പറയുന്നത് അപ്പീൽ ടു സുപ്രീം കോർട്ട്, അത് ഏറ്റവും സുപ്രീം കോർട്ടിലേക്ക് അത് ആ കേസ് റെഫർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഗവർണർ കൺഫ്യൂഷൻ ആയി, ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയി. കാരണം ചക്രവർത്തിയുടെ അടുക്കിലേക്ക് അയക്കപ്പെടുമ്പോൾ പൗലോസിനെതിരായി ഒരു ചാർജ് ഷീറ്റ് റെഫർ ചെയ്യണം, എന്താണ് ഇയാൾ ചെയ്ത കുറ്റം എന്നത് ചക്രവർത്തിയെ കൊണ്ട് കാണിക്കണം. അങ്ങനൊരു ചാർജ് കേസ് പൗലോസിനെതിരായിട്ടില്ല. പൗലോസ് എന്തെങ്കിലും ക്രൈം സ്റ്റേറ്റിനെതിരായിട്ടോ നിയമത്തിനെതിരായിട്ടോ വ്യക്തികൾക്കെതിരായിട്ടോ ചെയ്തായിട്ടോ ഒന്നുമില്ല. ഒരു വ്യക്തമായ ഒരു സാക്ഷികളും ഇവിടെ ഇല്ല. അപ്പൊ യഹൂദന്മാരുടെ യെരുശലേമിലേക്ക് വിട്ടാൽ കൊല്ലും, റോമാൻ പൗരന്റെ പ്രൊട്ടക്ഷൻ ആണ് തന്റെ ഈ ഗവർണറുടെ ചുമതലയുമാണ്. എന്നാൽ സന്നിധി സംഘം മുമ്പ് വിസ്തരിക്കാൻ വിട്ടെന്ന് വെച്ചാൽ അവിടെയും അവര് മരണശിക്ഷ അല്ലാതെ വേറെ ഒന്നും പൗലോസിന് കൊടുക്കുകയില്ല. അങ്ങനെ വന്നാൽ തനിക്ക് സമാധാനം പറയേണ്ടി വരും. അപ്പൊ വേറൊരു തീരുമാനം ഇല്ലാത്തതിനാൽ എന്നാൽ പൗലോസിനെ ഹൈസന്റെ അടുക്കൽ അയക്കാമെന്ന് തീരുമാനിച്ച് തടവിലാക്കിയാണ്. ഇത് AD 59 നടന്നത് എന്ന് പറയപ്പെടുന്നു. കാരണം ഈ ഈ സംഭവം നടക്കുന്നത് AD 59 നടന്നത്. 54 വരെയാണ് നീറോ ചക്രവർത്തിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം 64 റോമിലെ ക്രിസ്ത്യാനികളെ നിഷ്കരണം കൊല്ലുകയും പ്രത്യേകിച്ച് പൗലൂസിനെ ശിരച്ഛേദം നടത്തുന്നതും ആ സമയത്തായിരുന്നു. അപ്പൊ അങ്ങനൊരു വ്യക്തിന് മുമ്പിൽ എന്തിനാണ് പൗലോസ് അപ്പീൽ ചെയ്തത് എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ഈ പൗലോസ് അപ്പീൽ സമർപ്പിച്ചത് ഒരു വ്യക്തിയുടെ പേരിലാണ്, നീറോ എന്നൊരു വ്യക്തി മുമ്പിലായിരുന്നില്ല, മറിച്ച് റോമൻ നീതിപീഠത്തിന്റെ സന്നിധിയിലായിരുന്നു. ആ അപ്പീലിൽ പൗലോസ് വിജയം നേടി എന്നാണ് ലൂക്കോസ് വിവരിക്കുന്നത്. കാരണം ഒരു റോമ പൗരന്റെ അവകാശങ്ങളിൽ ഒന്നാണ് കൈസർ മുമ്പാകെ വിസ്താരം നടത്തുവാൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ പൗലോസിനെ സീസറിന് മുമ്പാകെ വിടാം എന്നുള്ള രീതിയിൽ പൗലോസിന് വീണ്ടും കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കുകയാണ്. ഈ സമയത്താണ് രണ്ട് ഗസ്റ്റ് ഫെസ്തോസിനെ കാണാൻ വരുന്നു. അതാണ് ഇവിടെ വിവരിക്കുന്നത്. 25:13-22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. 13-22.
കുറെ നാൾ കഴിഞ്ഞ ശേഷം അഗ്രിപ്പ രാജാവും ബെർണീക്കയും ഫെസ്തോസിനെ വന്ദനം ചെയ്യുവാൻ കൈസരിയിലെത്തി. കുറെ നാൾ അവിടെ പാർക്കുമ്പോൾ ഫെസ്തോസ് പൗലോസിന്റെ സംഗതി രാജാവിനോട് വിവരിച്ചു പറഞ്ഞത്, ഫെലി വിട്ടയച്ചു പോയൊരു തടവുകാരനുണ്ട്. ഞാൻ യെരുശലേമിൽ വന്നപ്പോൾ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും എന്റെ അടുക്കൽ വന്ന് അവനെതിരായി അന്യായം ബോധിപ്പിച്ച് വിധിക്കാൻ അപേക്ഷിച്ചു. എന്നാൽ പ്രതിവാദികളെ അഭിമുഖമായി കണ്ട് അന്യായത്തെക്കുറിച്ച് പ്രതിപാദിക്കുവാൻ ഇടകിട്ടും മുമ്പേ യാതൊരു മനുഷ്യനെയും ഏൽപ്പിച്ചു കൊടുക്കുന്നത് റോമക്കാർക്ക് മര്യാദയല്ല എന്ന് ഞാൻ അവരോട് ഉത്തരം പറഞ്ഞു. ആകിയാൽ അവർ ഇവിടെ വന്നുകൂടിയപ്പോൾ ഞാൻ ഒട്ടും താമസിയാതെ പിറ്റേന്ന് തന്നെ ന്യായാസനത്തിലിരുന്ന് ആ പുരുഷനെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. വാദികൾ അവന്റെ ചുറ്റും നിന്ന് ഞാൻ നിരൂപിച്ചിരുന്ന കുറ്റം ഒന്നും ബോധിപ്പിക്കാതെ സ്വന്തം മതത്തെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നു എന്നു പൗലോസ് പറയുന്ന മരിച്ചുപോയ യേശു എന്നൊരുവിനെ കുറിച്ചും ചില തർക്ക സംഗതികൾ കൊണ്ടുവന്നതേയുള്ളൂ. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വിചാരണ നടത്തേണ്ടത് എങ്ങനെയെന്ന് ഞാൻ അറിയായിക്കിയാൽ നിനക്ക് യെരുശലേമിലേക്ക് പോയി അവിടെ ഈ സംഗതികളെ കുറിച്ച് വിസ്താരം നടത്തുവാൻ സമ്മതമുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ പൗലോസ് ചക്രവർത്തി തിരുമനസ്സിലെ വിധിക്കായി തന്നെ സൂക്ഷിക്കണമെന്ന് അഭയം ചൊല്ലുകയാൽ കൈസരുടെ അടുക്കൽ അയക്കുവോളം അവനെ സൂക്ഷിപ്പാൻ കൽപ്പിച്ചു. ആ മനുഷ്യന്റെ പ്രസംഗം കേൾക്കുവാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്ന് അഗ്രിപ്പാവ് ഫെസ്തോസിനോട് പറഞ്ഞതിന് നാളെ കേൾക്കാം എന്ന് അവൻ പറഞ്ഞു.
താങ്ക് യു. പൗലോസ് സീസറിന്റെ അടുക്കൽ, അതായത് എംപറിന്റെ അടുക്കൽ അപ്പീൽ ബോധിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഫെസ്തോസിന് ഗവർണറിന് ഒരു തരത്തിൽ സന്തോഷമായ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ പറ്റി എന്നാൽ അങ്ങനെ അയക്കുമ്പോൾ അവനെ ചക്രവർത്തിയുടെ അടുക്കലേക്ക് അയക്കുമ്പോൾ ഒരു ചാർജ് ഷീറ്റ് വേണമല്ലോ, അതെങ്ങനെ തയ്യാറാക്കണം എന്ന് കരുതി വിഷമിച്ചിരിക്കുമ്പോഴാണ് രണ്ട് ഗസ്റ്റ് വന്ന് ഈ ഫെസ്തോസിന്റെ അടുക്കൽ വരുന്നു. മറ്റാരുമല്ല, അഗ്രിപ്പ രാജാവും ബെർണിക്കായുമാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്നത്. യഹൂദയുടെ ഗവർണറായ ഫെസ്തോസിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ അഭിനന്ദിക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ അഗ്രിപ്പയെ പറ്റി പറയുന്നത് യേശുമ്പരാന്റെ ജനന സമയത്ത് യഹൂദയുടെ രാജാവായിരുന്നു പറയുന്നത് ഹെറോദ് ഗ്രേറ്റ് എന്നായിരുന്നു, വലിയവനായ ഹെറോദ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകനായിരുന്ന ഹെറോദ് അഗ്രിപ്പ എന്ന നാമം സ്വീകരിച്ചു. അദ്ദേഹം ഹെറോദ് അഗ്രിപ്പ ഒന്നാം എന്നറിയപ്പെടുന്നു. അദ്ദേഹമാണ് യേശുവിന്റെ ശിഷ്യന്മാരായ യാക്കോബിനെ ആദ്യം വാളുകൊണ്ട് കൊല്ലുന്നത്. മറ്റു ശിഷ്യന്മാരെയും ഇദ്ദേഹമാണ് കൊന്നതെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് ഈ അഗ്രിപ്പ, ഇപ്പൊ നമ്മൾ കണ്ട അഗ്രിപ്പ അദ്ദേഹത്തിന്റെ മകനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ 17-ാമത്തെ വയസ്സിൽ അപ്പൻ മരിച്ചു. അപ്പൊ 17-ാമത്തെ വയസ്സിൽ യഹൂദയുടെ കംപ്ലീറ്റ് ഭരിക്കാൻ തക്കവണ്ണം അറിവായിട്ടില്ലാത്തതുകൊണ്ട് ഈ അഗ്രിപ്പ രണ്ടാമനെ ചെറിയൊരു രാജ്യത്തിന്റെ ഭരണാധിപനായിട്ട് നിയമിക്കുകയാണ്. അപ്പൊ അതിനുശേഷം ഓരോ വർഷം കഴിയുമോറും റോമിന്റെ സപ്പോർട്ട് കൂടി പുതിയ പുതിയ ദേശങ്ങൾ വന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ യഹൂദ എല്ലാ ദേശവും ഈ അഗ്രിപ്പ രണ്ടാമന്റെ അണ്ടറിൽ എത്തുകയാണ്. അപ്പൊ ഇങ്ങനെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത ഒരാള് നീറോ ചക്രവർത്തിയായിരുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയ കൈസീരിയ എന്നൊരു സിറ്റിയുടെ പേര് അദ്ദേഹം മാറ്റിയിട്ട് നീറോണിയാസ് എന്ന് പേര് നൽകിയിട്ട് പറയുന്നുണ്ട്. കൈസീരിയ ഫിലിപ്പിയ കൈസറിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. യേശുമ്പരാൻ അവിടെ വരുമ്പോഴാണ് ചോദിക്കുന്നത്, യഹൂദന്മാർ ജനങ്ങൾ എന്നെ പറ്റി എന്താണ് പറയുന്നത് എന്ന് യേശുമ്പരൻ ചോദിക്കുന്നത്. അപ്പൊ ആ ദേശത്തിന് ഫിലിപ്പിയ കൈസീരിയക്ക് പേര് ഇദ്ദേഹം നീറോണിയസ് എന്ന് പേര് നൽകി. അപ്പം AD 66 യെരുശലേമിൽ ഉണ്ടായ വലിയൊരു യുദ്ധം അദ്ദേഹം ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെങ്കിലും പക്ഷെ നടന്നില്ല. ആ യുദ്ധം അവസാനിക്കുന്നത് AD 70 യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടതോടുകൂടിയാണ്. ഇനി രണ്ടാമത് പറയുന്ന ആള് പറയുന്നത് ബെർണിക്ക, അഗ്രിപ്പ രാജാവും ബെർണിക്കയും കൂടാണ് വരുന്നത്. ബെർണിക്ക ഇദ്ദേഹത്തിന്റെ സിസ്റ്ററാണ്, ഈ രാജാവിന്റെ സിസ്റ്ററാണെന്നാണ് പറയുന്നത്. 1 വയസ്സ് പ്രായം കുറവായ സഹോദരിയായിരുന്നു. ഈ ബെർണിക്കയ്ക്കും ഇവിടുത്തെ റോമൻ ഗവൺമെന്റുമായിട്ടുള്ള നല്ലൊരു പിടിപാടുള്ളത് കൊണ്ട് യഹൂദ തീവ്രവാദികൾ അവരുടെ വീട് കൊട്ടാരം നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നീട് പറയുന്നുണ്ട്, ആ സ്ത്രീ ജെറുസലേം ദേവാലയം നശിപ്പിച്ച തീത്തോസ് എന്ന ആളിനെ തന്നെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതിന് വ്യത്യസ്തമായിട്ട് ജോസഫസ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ, 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ജോസഫസ്, അത് ഒരുപാട് ഹിസ്റ്ററി എഴുതിയ ഒരാളാണ്, മിക്കവാറും ഉള്ള വിശ്വസിക്കത്തക്കണമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം പറയുന്നത് ബെർണിക്കയെ പറ്റി നല്ലൊരു ക്യാരക്ടറായിട്ടല്ല പറയുന്നത്. കാരണം ബെർണിക്ക ഇവര് ആങ്ങളെയും പെങ്ങളും എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന രീതിയിലാണ് ജീവിച്ചതെന്ന് പറയുന്നു. ഇവിടെ ബൈബിളിലും അങ്ങനെ ഒരു രാജാവും രാജ്ഞിയും വന്നു എന്ന രീതിയിലാണ് ഇവിടെ വിവരിക്കുന്നത് തന്നെ, അഗ്രിപ്പ രാജാവും ബെർണിക്കയും. അതുകൊണ്ട് ബൈബിളിൽ അങ്ങനെ സഹോദരി എന്ന പേരെടുത്ത് പറയുന്നത്. അത് മാത്രമല്ല, ഒരു ഒഫീഷ്യൽ വിസിറ്റിംഗിൽ ഹസ്ബൻഡും വൈഫും വന്നു എന്ന രീതിയിലാണ് ഇവിടെ വിവരിക്കുന്നത് എന്ന് ഈ ജോസഫിസ് പറയുന്നുണ്ട്. നമ്മൾക്ക് അതിന്റെ വിഷയമല്ല. എനിവേ, ഇവർ രണ്ടുപേരും വന്നു, കുറെ നാൾ ഇവിടെ പാർത്തു, പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. പറഞ്ഞ കൂട്ടത്തിൽ ഫെസ്റ്റോസ് പറയാണ്, അഗ്രിപ്പരാജം എന്ന് പറയാം, രാജാവ് ഞാൻ വലിയ ധർമ്മസങ്കടത്തിലാണ്. അപ്പൊ അഗ്രിപ്പരാജം വെച്ച് എന്ത് പറ്റി, എന്ത് പറയാനാണ്, ഞാൻ ഇവിടെ വന്നപ്പോൾ, ഇവിടെ ചാർജ് ഏറ്റെടുക്കാൻ വന്നപ്പോൾ എനിക്ക് മുമ്പുണ്ടായിരുന്ന ഫെലിക്സ് എന്ന് പറഞ്ഞ ഗവർണർ ഒരു തടവുകാരനെ ഇവിടെ വിട്ടുവെച്ചു പോയി. അവന്റെ പേര് പൗലോസ് എന്നാണ്. അവനാകട്ടെ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ ഞാൻ യെരുശലേമിൽ ചെന്നപ്പോൾ യഹൂദ മതനേതാക്കന്മാരെല്ലാവരും എല്ലാവരും വന്നു അവനെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ റോമൻ നിയമം അനുസരിച്ച് വാദികളുടെയും പ്രതികളുടെയും കാര്യം കേൾക്കാതെ ഒരാളെ വിധിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഇവിടെ നിങ്ങൾ വന്ന് ഇവിടെ വിസ്താരം നടത്തി, അവൻ കുറ്റക്കാരനാണെങ്കിൽ ഞാൻ തന്നെ അവനെ ശിക്ഷ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ യഹൂദന്മാർ ഇവിടെ വന്നു. അവന്മാർ ഒരുപാട് വാദിച്ചു. പക്ഷെ അവർ വാദിച്ചതെല്ലാം ഞാൻ ചിന്തിച്ച പോലെയുള്ള തെറ്റുകളൊന്നും ഈ പൗലോസ് ചെയ്തിട്ടില്ല. അവർ വാദിച്ചതാകട്ടെ, സ്വന്തം ഒരു ക്രിസ്ത്യൻ മതത്തെക്കുറിച്ചും അല്ല മരിച്ചുപോയ അല്ല പൗലോസ് ജീവിച്ചിരിക്കുന്നു പറയുന്ന ക്രിസ്തു എന്ന് പറയുന്ന ഒരാളെ കുറിച്ചുമുള്ള കാര്യങ്ങൾ, വളരെ സില്ലിയായിട്ടുള്ള കാര്യങ്ങളാണ് പൗലോസ് ചെയ്തതായിട്ട് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ വിസ്തരിക്കുന്നത് എനിക്കറിയില്ല. പൗലോസ് വലിയ കാര്യമായിട്ട് കുറ്റമൊന്നും ചെയ്തില്ല. അപ്പൊ ഞാൻ വീണ്ടും ചിന്തിച്ചു, ഇവിടെ അവനെ തിരിച്ച് സന്നദ്ധരി സംഘത്തിനുണ്ടാ, ഇതൊരു മതപരമായ കാര്യമായതുകൊണ്ട് സന്നദ്ധരി സംഘത്തിന് മുമ്പായി അയക്കാമെന്ന് ചിന്തിച്ചപ്പോൾ പൗലോസ് ആട്ടെ സമ്മതിക്കാതെ ഡയറക്റ്റ് സീസറിന് അപ്പീൽ ചെയ്യുകയാണ്. അപ്പം ഇനി എംബറിന്റെ അടുത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ അതിന് തക്കമുള്ള ചാർജ് ഷീറ്റ് തയ്യാറാക്കണം. അങ്ങനൊന്നും എനിക്കറിയില്ല, എന്തോ ഇനി ചെയ്യണം. താങ്കളൊരു അഭിപ്രായം പറയാൻ പറഞ്ഞു, ഡിസിഷൻ പറയാൻ പറഞ്ഞു. അപ്പോൾ അഗ്രിപ്പരാജ ഉടനെ പറയാണ്, എനിക്ക് ആ മനുഷ്യന്റെ പ്രസംഗം കേൾക്കണം എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ പൗലോസിനെ പറ്റി വളരെ ഒരു പിക്ചർ ഇദ്ദേഹത്തിന് കിട്ടിക്കാണും, അല്ലാതെ ചുമ്മാ ഒരാളെ കേൾക്കുമ്പോൾ അയാളെ പ്രസംഗം കേൾക്കണം പറയില്ല. ഒരു പക്ഷെങ്കിൽ പൗലോസ് ലീഗ ഇങ്ങനെ മിഷണറി യാത്ര നടത്തിയതും ഒരുപാട് ക്രിസ്ത്യാനികൾ, എസ്പെഷ്യലി പുറജാതികൾ ക്രിസ്ത്യാനികളായി സഭയോട് ചേർന്നൊക്കെയും വലിയൊരു പിക്ചർ ഇദ്ദേഹത്തിന് കിട്ടിക്കാണും. വലിയ പ്രാസ് അദ്ദേഹത്തിന് പ്രസംഗം കൊണ്ടാണല്ലോ ജനങ്ങളെ സഭയോട് ചേരുന്നത്, അത്രത്തോളം വാക്ചാതിനുമുള്ള ഒരാളാണല്ലോ. അതല്ല, ഒരു പക്ഷെങ്കിൽ ഇദ്ദേഹം ജമാലിന്റെ ശിഷ്യനായിട്ടുണ്ട്, അല്ലെങ്കിൽ യഹോവൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി സന്നദ്ധരി സംഘത്തിന്റെ അധികാരപത്രമൊക്കെ ലഭിച്ചവനാണ് എന്നൊക്കെ ഒരു പിക്ചർ ഈ അഗ്രിപരാജയം കിട്ടിക്കാണും. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ഫെസ്റ്റോസ് സംബന്ധിച്ചു നമുക്ക് നാളെ കേൾക്കാം എന്ന് പറഞ്ഞ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് പ്രസംഗം കേൾക്കാൻ വേണ്ടി പൗലോസിനെ കൊണ്ടിരിക്കുകയാണ്. അതാണ് അടുത്ത നാം വിവരിക്കുന്നത്. 23-27 വായിച്ചാത്ത്
പിറ്റേന്ന് അഗ്രിപ്പാവ ബെർണിക്കയുമെ വളരെ ആഡംബരത്തോടെ ഇരുന്നു. സഹസ്രാധിപതികളോടും നഗരത്തിലെ പ്രധാനികളോടും കൂടെ വിചാരണ മണ്ഡപത്തിൽ വന്നപ്പോൾ ഫെസ്റ്റോസിന്റെ കൽപ്പനയാൽ പൗലോസിനെ കൊണ്ടുവന്നു. അപ്പോൾ ഫെസ്റ്റോസ് പറഞ്ഞത്, അഗ്രിപ്പ രാജാവേ, ഇവിടെ വന്നുകൂടിയിരിക്കുന്ന സകല പുരുഷന്മാരുമേ, യഹൂദന്മാരുടെ സമൂഹം എല്ലാം യെരുശലേമിലും ഇവിടെ വെച്ചും എന്നോട് അപേക്ഷിക്കുകയും അവനെ ജീവനോടെ വെച്ചേക്കരുത് എന്ന് നിലവിളിക്കുകയും ചെയ്ത ഈ മനുഷ്യനെ നിങ്ങൾ കാണുന്നുവല്ലോ. അവൻ മരണയോഗ്യമായത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഗ്രഹിച്ചു. അവൻ തന്നെയും ചക്രവർത്തി തിരുമനസിനെ അഭയം ചൊല്ലുകയാൽ അവനെ അയക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. അവനെ കുറിച്ച് തിരുമേനിക്ക് എഴുതുവാൻ എനിക്ക് നിശ്ചയമായത് ഒന്നുമില്ല. അതുകൊണ്ട് വിസ്താരം കഴിഞ്ഞിട്ട് എഴുതുവാൻ വല്ലതും ഉണ്ടാകേണ്ടതിന് അവനെ നിങ്ങളുടെ മുമ്പിലും വിശേഷാഗ്രിപ്പാരാജാവെ തിരുമുമ്പിലും വരുത്തിയിരിക്കുന്നു. തടവുകാരനെ അയക്കുമ്പോൾ അവന്റെ പേരിലുള്ള കുറ്റം കാണിക്കാതിരിക്കുന്നത് യുക്തമല്ല എന്ന് തോന്നുന്നു.
താങ്ക് യു. അപ്പോൾ പൗലോസിന്റെ പ്രസംഗം കേൾക്കണം അഗ്രിപ്പയ്ക്ക് സന്തോഷം ആഗ്രഹിച്ചു, അങ്ങനെ ഫെസ്ത സമ്മതിച്ചു. അങ്ങനെ പിറ്റേന്ന് പൗലോസിന്റെ പ്രസംഗം കേൾക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തയ്യാറാക്കി പൗലോസിനെ കൊണ്ടുവരിക. പക്ഷെ യഥാർത്ഥത്തിൽ വായിക്കുമ്പോൾ അറിയാം പ്രസംഗം കേൾക്കാനേക്കാൾ ഉപരിയായിട്ട് അവിടെ പൗലോസിനെ ന്യായസാരം നടത്താൻ തക്കവണ്ണമാണ് വിളിച്ചുകൂട്ടിയത്. അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അന്ന് സൊസൈറ്റിയിലെ ഭയങ്കര ഹൈ ലെവലുള്ള ഡിഗ്നിറ്ററീസ് ആണ് വന്നിരിക്കുന്നത്. അഗ്രിപ്പരാജ വന്നു, ഗവർണർ വന്നു, കമാൻഡേഴ്സ്, സഹസ്രാധിപന്മാർ, അത് ഒന്നിൽ കൂടുതൽ സഹസ്രാധിപന്മാരുണ്ട്. സഹസ്രാധിപന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞാണ് 1000 മിലിറ്ററിക്ക് ഒരു ഹെഡ് എന്ന നിലയിലാണ് വന്നിരിക്കുന്നത്. അവരൊക്കെ ഹയസ്റ്റ് മിലിറ്ററി റാങ്ക് ഉള്ളവരാണ്. അപ്പൊ അദ്ദേഹം വന്നു. ഈ ഒരുപക്ഷെ സഹസ്രാധിപന്, ഒരുപക്ഷെ നമ്മൾ നേരത്തെ 2 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ലൂസിയസ്, അതായത് പൗലോസിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ലൂസിയസ് ഉണ്ടോ ഇല്ലയോ ഇവിടെ പറയുന്നില്ല, ബട്ട് മേ ബി കാണാം. അതേ ഉണ്ട്, ഇവരെല്ലാരും ഉണ്ട്, ചേസ്മാൻ ഉണ്ട്, നഗരത്തിലെ മറ്റു പ്രധാനങ്ങളെല്ലാം ഉണ്ട്, മറ്റെല്ലാം ഹൈ പ്രൊഫൈൽ ഡിഗ്നിറ്ററീസ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അവരെല്ലാം കൂടിയിരിക്കുന്ന സമയത്താണ് ഇവിടെ പറയുന്നത്, തുടക്കം പറയുന്നത് അഗ്രിപ്പാവ് ബെർണിക്കുമായി വളരെ ആഡംബരത്തോടെ വന്നു എന്നാണ് പറയുന്നത്. വളരെ ആഡംബരം കാണിക്കാൻ തക്കവണ്ണം, തങ്ങളുടെ മഹത്വം കാണിക്കാൻ തക്കവണ്ണമുള്ള ഒരവസരമായിട്ടാണ് അഗ്രിപ്പായും ബെർണിക്കും അവിടെ വരുന്നത്. കാര്യം അവരെ പറ്റി ഒരു നെഗറ്റീവ് പിക്ചറാണ് ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഇതൊരു വലിയൊരു അവസരമായിട്ട് കാണുകയാണ്, വലിയ പ്രൊഫഷനായിട്ടാണ് ഇവർ രണ്ടുപേരും അവിടെ വരുന്നത്. തന്റെ മഹത്വം കാണിക്കാൻ ശ്രമിച്ചെങ്കിലും ആൾക്കാരുടെ മനസ്സിൽ കടക്കുന്നത് സിൻഫുൾ റിലേഷൻഷിപ്പ് വിത്ത് ബെർണിക്ക എന്നുള്ളതാണ് രാജാവിനെ പറ്റിയുള്ളത് ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. ചരിത്രകാരന്മാർ പറയുന്നത് ഈ ആഡംബരമായിട്ടുള്ള എഴുന്നള്ളിപ്പ് ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു മതിപ്പുണ്ടാക്കാനാണ് ശ്രമിച്ചതെങ്കിലും ജനങ്ങളുടെ മനസ്സിലുണ്ടായത് ഒരു പരിഹാസമാണ്. ജനങ്ങൾ പരസ്പരം ചോദിച്ചു എന്നാണ് പറയുന്നത്, ഹൗ ദ കിങ് ക്യാൻ മാരി ഹിസ് ഓൺ സിസ്റ്റർ എന്നാണ് ജനങ്ങൾ പരസ്പരം ചോദിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എനിവേ ഇവരെല്ലാരും വന്നു, മറ്റ് ഡിഗ്നിറ്റീസ് എല്ലാം വന്നു. അവർ ആ സമയത്ത് പൗലോസിനെ കൊണ്ടുവരികയാണ്. ഒരു പക്ഷെങ്കിൽ യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ തക്കവണ് വലിയൊരു ഗോൾഡൻ ചാൻസ് ആയിട്ടാണ് പൗലോസ് അങ്ങോട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഇത്രയും ഒരു ഡിഗ്നിറ്റീസ് മുമ്പാകെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു പ്ലാനോടുകൂടി പ്രതീക്ഷയോടുകൂടി പൗലോസ് വരുന്നത്. പ്രസംഗിക്കാൻ വേണ്ടിയാണ് പൗലോസിനെ കൊണ്ടുവന്നെങ്കിലും പക്ഷെങ്കിൽ അന്ന് സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. പൗലോസിനെതിരായി ഒരു ചാർജ് ഷീറ്റ് ഉണ്ടാക്കണം, അത് നീറോയ്ക്ക് അയച്ചു കൊടുക്കണം, അതിനുവേണ്ടിയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ പൗലോസിലിയ വന്നു, എല്ലാവരെയും വെൽക്കം ചെയ്തു. എന്നിട്ട് ഗവർണർ ഫെസ്തോസ് പൗലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എല്ലാരോട് പറയുകയാണ്, പൗലോസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, യെരുശലേമിലെ എല്ലാ ആൾക്കാരും ഇവിടെയുള്ളവരും ജീവനോടെ വെച്ചേക്കരുത് എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. അയാളെ പറ്റി ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. കാരണം ഒരുപാട് മറ്റു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ഗമാലിയേലിന്റെ ശിഷ്യനായിരുന്നു വേണേൽ പറയായിരുന്നു, ഇത് റോമ പൗരനാണെന്ന് പറയാം, അല്ലെങ്കിൽ പിന്നെ ആദ്യം ക്രിസ്ത്യാനികളെ കൊല്ലാൻ നടന്നവനാണെന്ന് പറയാം, ഇത്രയും മിഷണറി യാത്ര നടത്തി എന്നൊക്കെ പറയാം. പക്ഷെ ഒന്നുമല്ല പറയുന്നത്, യെരുശലേം മുഴുവൻ ജനങ്ങളും ഇവിടുത്തെ ജനങ്ങളൊക്കെയും കൊല്ലണമെന്ന്, ജീവനോടെ വെച്ചേക്കരുത് എന്ന് ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ആളാണ് ഈ നിൽക്കുന്നത്. പക്ഷെ പൗലോസ് ഒന്നും വേണ്ടുന്നില്ല. പക്ഷെ വീണ്ടും ഫെസ്തോസ് പറയുകയാണ്, പക്ഷെങ്കിൽ ഞാനൊരു കുറ്റം ഇവന് കാണുന്നില്ല, ഒന്നും തന്നെ കണ്ടിട്ടില്ല. പക്ഷെ ഇവൻ തന്റെ പരാതി നേരിട്ട് എംപറർക്ക് വേണ്ടി ബോധിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ചക്രവർത്തിയുടെ അടുത്തിലേക്ക് പോകുമ്പോൾ ഒരു ചാർജ് ഷീറ്റ് വേണം, അത് എനിക്കറിയില്ല എങ്ങനെ എഴുതേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇവനെ ഇവിടെ വിസ്തരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും കുറ്റം കണ്ട് ചാർജ് ഷീറ്റ് ഉണ്ടാക്കുവാണെങ്കിൽ, ഞാൻ അതിൽ പറയുവാണെങ്കിൽ ഞാൻ എഴുതിക്കോളാം, അത് ഞാൻ നേരെ സീസറിന്റെ അടുക്കൽ അയക്കാം എന്ന് പറയുകയാണ്. 27-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, 27-ാം വാക്യത്തിൽ പറയുന്നത്, തടവുകാരൻ അയക്കുമ്പോൾ അവന്റെ പേരിലുള്ള കുറ്റം കാണാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. അപ്പൊ വളരെ വ്യക്തമായിട്ട് ഇവിടെ ഫെസ്തോസ് പറയുകയാണ്, ഹി അഡ്മിറ്റഡ് പൗലോസ് ഇന്നസെന്റ്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ ഇന്നസെന്റ് ആണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ കഴിഞ്ഞ 2 വർഷമായിട്ട് അവൻ ജയിലിൽ കിടക്കുകയാണ്, എന്നിട്ടും അവനെ വിടുന്നില്ല. ഹിസ്റ്റോറിയൻസ് പറയുന്നതാണ്, ഹി ഫെസ്തോസ് ഫിയർഡ് ന്യൂറോ നോട്ട് ഗോഡ്. ഗവർണർ ഫെസ്തോസ് ഭയപ്പെട്ടത് ദൈവത്തെയല്ല, ന്യൂറോയാണ്, ചക്രവർത്തിയാണ് ഭയപ്പെട്ടത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്ന് പറയുകയാണ്. ഇനിയും പൗലോസിന്റെ ഒരു വിസ്താരം അതിനകത്ത് പ്രസംഗമായിട്ട് വേണം പറയാം. വിസ്താരം നടക്കുന്നത് അഗ്രിപ്പാട് മുമ്പിലാണ്. അതാണ് 26 അധ്യായത്തിൽ വിവരിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇന്ന് നമ്മൾ കണ്ടത് പൗലോസ് ലീഹായെ 2 വർഷം തടവിലാക്കിയതിനു ശേഷം ഗവർണറായ ഫെലിക്സ് അവിടം വിട്ടു പോവുകയാണ്. അതിനുശേഷം ഫെസ്റ്റോസ് എന്ന് പറഞ്ഞ ഗവർണർ വരുന്നു. അദ്ദേഹം വന്ന ഉടനെ യെരുശലേമിലേക്ക് പോകുന്നു. അവിടുത്തെ മത നേതാക്കന്മാരുമായിട്ട് റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ യഹൂദ മത നേതാക്കന്മാരെല്ലാവരും ചേർന്ന് ഫെസ്തോസിന് പറഞ്ഞു, പൗലോസിനെ യെരുശലേമിലേക്ക് വിട്ടയക്കണമെന്ന്. അതിന്റെ ബിഹൈൻഡിലുള്ളത് വരുന്ന വഴിക്ക് പൗലോസിനെ കൊല്ലുക എന്നുള്ളതാണ്. എന്നാൽ ഫെസ്തോസ് പറഞ്ഞു, ഞാൻ അവനെ വിടാൻ പറ്റിയില്ല, ഒരു കാര്യം ചെയ്യ്, പരാതികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരാം, ബോധിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ യഹൂദന്മാരെല്ലാം ചെന്ന് പൗലോസിനെതിരായിട്ട് പരാതി ബോധിപ്പിച്ചു. പക്ഷേ പൗലോസ് ആകട്ടെ ഒറ്റ വാക്കിൽ പറഞ്ഞു, ഞാൻ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തോടാകട്ടെ, ദേവാലയത്തോടാകട്ടെ, സീസറോടാകട്ടെ, ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. വീണ്ടും പൗലോസിനെ ഫെസ്തോസ് പറയുകയാണ്, യെരുശലേമിൽ സന്നദ്ധ സംഘം മുമ്പാകെ വിസ്തരിക്കാൻ കൊണ്ടുപോവുകയാണ്, നീ സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു, ഇനി ഞാൻ യെരുശലേമിലേക്ക് പോകുന്നില്ല, ഇനിയും എന്നെ വിസ്തരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീസറിന്റെ അടുക്കൽ മാത്രമേ പറ്റുള്ളൂ, ബിക്കോസ് ഞാനൊരു റോമൻ പൗരനാണ്. ഇത് കേട്ടപ്പോൾ ഫെസ്തോസിന് ഒരു തരത്തിൽ ആശ്വാസമായി. പക്ഷേ മറ്റൊരു തരത്തിൽ ഇവനെതിരായിട്ട് ചാർജ് ഷീറ്റ് എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയാതിരുന്നപ്പോഴാണ് 2 ഗസ്റ്റ് അവിടെ വരുന്നു, അഗ്രിപ്പായും ബെർണിക്കായും. അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെയും അവതരിപ്പിക്കുന്നു. അവസാനം പൗലോസിന്റെ കാര്യത്തെപ്പറ്റി കേട്ടപ്പോൾ പൗലോസിന്റെ പ്രസംഗം കേൾക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി എന്ന രീതിയിൽ പൗലോസിനെ അഗ്രിപ്പായുടെയും ബെർണിക്കായുടെ മറ്റ് ഡിഗ്നിറ്ററീസിന്റെ മുമ്പാകെ പൗലോസിനെ കൊണ്ടുവരുന്നു. പക്ഷെങ്കിൽ അവിടെ വെച്ച് ഗവർണർ ഫെസ്തോസ് പറയുന്നത്, ഈ മനുഷ്യൻ എല്ലാവരും കൊല്ലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ നിൽക്കുന്നത്, പക്ഷെ അവനൊരു തെറ്റും ഞാൻ കാണുന്നില്ല, എന്തെങ്കിലും കുറ്റങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് എന്നോട് പറ ഞാനത് എഴുതി അത് ചാർജ് ഷീറ്റായി നീറോയ്ക്ക് കൊടുത്തയക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ചയിൽ അഗ്രിപ്പായുമായിട്ടുള്ള ഡിസ്കഷനും പൗലോസിന്റെ പ്രസംഗവും നമുക്ക് അവിടെ വെച്ച് മനസ്സിലാക്കാൻ പ്രതീക്ഷിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നു. അടുത്ത ആഴ്ചയിൽ നമുക്കറിയാം പാഷൻ വീക്കാണ്, അടുത്ത ആഴ്ചയിൽ നെക്സ്റ്റ് വീക്കാണ്. ഈ ഒരു പ്രയാസ ഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവം തമ്പുരാൻ കൂടുതൽ നമ്മളൊക്കെയും ശക്തീകരിക്കട്ടെ, മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ദേവാലയത്തിൽ പോകാൻ പറ്റില്ല, വീട്ടിലാണെങ്കിൽ പോലും ഓരോ കുമ്പിടുമ്പോഴും ദൈവമേ ഈ ഒരു ബാധകള് ഈ ലോകത്ത് മാറിപ്പോ എന്താക്കുന്ന മുട്ടിപ്പാട്ട് ദൈവസ്ഥാനം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.
നല്ല ക്ലാസ് ആയിരുന്നു സാർ. 25 അധ്യായം ഡീറ്റെയിൽഡ് ആയിട്ട് കറന്റ് അഫയേഴ്സിലെ ഇൻസിഡൻസ് ഒക്കെ ഉദാഹരണമായിട്ട് പറഞ്ഞുകൊണ്ട് അച്ഛൻ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെയൊക്കെ മനസ്സിൽ മായാതെ തന്നെ കിടക്കും. താങ്ക് യു അച്ഛ. ഷാബോച്ചിനോടും ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവരോടും നന്ദി സ്നേഹം അറിയിക്കുന്നു. സങ്കീർത്തനങ്ങളും അപ്പോസ്തല പ്രവൃത്തികളും വായിച്ചത് റീന വർക്കിയാണ്. ഷിക്കാഗോ ബെൽവുഡ് സെന്റ് ഗ്രിഗോറിയസ് കത്തീഡ്രൽ ഇടവകയിലെ മെമ്പറാണ്. ഈ വർഷം മിഡ്വെസ്റ്റ് ഷിക്കാഗോ റീജിയണൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. മുൻ വർഷങ്ങളിൽ റീജിയണൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മർത്തമറിയം സമാജത്തിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം വളരെ താല്പര്യപൂർവ്വം പങ്കെടുക്കുകയും അതൊക്കെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്ന സഹോദരിയാണ്. റീന ചേച്ചിയോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അനൗൺസ്മെന്റ്സ്, നാളെ വ്യാഴാഴ്ച വൈകുന്നേരം 8 മണിക്ക് ഫെയ്ത്ത് സ്റ്റഡി ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ആഴ്ച കഷ്ടാനുഭവിച്ച ആയതുകൊണ്ട് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
ശുദ്ധിതാവേ, ശുദ്ധുള്ള തിരുനാമത്ത ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ ദൈവത്ര ജയമുള്ള സ്ലീബായ ഞങ്ങളെ മറിച്ചുകൊള്ളണമേ. ശുദ്ധുള്ള റൂഹ, ശുദ്ധുള്ളതിന്റെ കുടിരിപ്പിന്റെ ഭവനങ്ങളാ ഞങ്ങളെ ശ്രമിക്കണമേ. ദൈവമായ കർത്താവ്, കാലമൊക്കെ നേരൊക്കെ എല്ലാ സമയത്തും നിന്റെ ദൈവത്തിന്റെ ചെറിയ ഞങ്ങളെ മറിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവാൻ ദൈവമേ, അവിടുത്തെ സ്നേഹവും പുത്രൻ തമ്പുരാനെ അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അവിടുത്തെ ആവാസം ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുമേൽ കർത്താവെ, ഈ ലോകത്തിന്മേൽ, ലോകത്ത് സംഭവിച്ചിരിക്കുന്ന ഈ മഹാമാരിയുടെ മേലും കർത്താവെ, അതിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ മേലും, അതിനുവേണ്ടി ശുശ്രൂഷിക്കുന്നവർ മേലും, എല്ലാവരും ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ഇപ്പോഴും എപ്പോഴും നീ കൊണ്ടായിരിക്കും മാറാകണമേ. ആമേൻ. Okay, thank you all.
Thank you, everyone. Bye. Good night.